ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் ஷைவம் .org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
பதிமூணாவது மந்திரம், பன்னிரண்டாவது மந்திரத்தில் ஆத்மஞானத்தினுடைய தோயத்தை குறித்தும் அதனுடைய ஃபலத்தை குறித்தும் பார்த்து அடுத்த மந்திரம், ஏதத் ஸ்ருத்வா சம்பரிக்ரஹ்யமர்த்திஹ ப்ரவ்ருஹ்ய தர்மம் அனுமேதமாத்ய சமோததை மோதனியம் விலப்வா நிவர்தம் சத்ம நசிகேதசம் மணி. ஏதத் ஸ்ருத்வா சம்பரிக்ருஹ்ய மர்த்திஹ ப்ரவ்ருஹ்ய தர்மம் பணம் ஏதம் ஆப்ய சக மோதத்தை மோதனீயம் தி லப்வா விவர்த்தம் சத்மா நசிகேதசம் மன்னி. ஏதத் ஸ்ருத்வா சம்பரிக்ருஹ்யமர்த்திஹ ப்ரவ்ருஹ்ய தர்மம் அனுமேதமாப்ய சமோததே மோதனீயம் ஹி லப்வா நிஹ்ருதம் சத்மம் நசிகேதசம் மன்னி. கிஞ்ச ஏதத் ஆத்மதத்துவம் யதஹம் வக்ஷாமி, மாத்திரமல்ல ஏது ஆத்மதத்துவம், ഇവിടെ പറയുന്ന ഈ ആത്മതത്വം ഏതഹം വക്ഷ്യാമി, ഞാൻ ഇനി അത് പറയാൻ പോവുകയാണ്, ഇത് വിശദീകരിച്ച് പറയുന്നു എന്നത്. ഒരു ആത്മതത്വത്തെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്, പക്ഷെ ഞാൻ വിശദീകരിച്ച് അതിന് പറയാൻ പോവുകയാണ്. തത്സൃത്വ ആചാര്യസ്വകാശാത്, ആചാര്യസ്വകാശാത് ആചാര്യ സമീപത്ത് നിന്ന്, ആചാര്യനിൽ നിന്നും അത് കേട്ടിട്ട് ആത്മതത്വത്തെ ശ്രവിച്ചിട്ട് ശ്രവണം ചെയ്തിട്ട് സമ്യക് ശരിയാൻ വണ്ണം അത് ശ്രവിക്കണം, അത് ശരിയാൻ വണ്ണം ശ്രവിക്കണം. എങ്ങനെ ശരിയാൻ വണ്ണം ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ ആത്മഭാവേന സ്വസ്വരൂപത്തിൽ, സ്വസ്വരൂപത്തിൽ അതിനെ സ്വസ്വരൂപമായിട്ട് അനുഗ്രഹിക്കും, ആത്മാവിനെ തന്റെ സ്വരൂപമായിട്ട് അനുഗ്രഹിക്കും, തന്റെ വാസ്തവ രൂപമായി ഗ്രഹിക്കണം. അതാണ് സമി എന്ന് പറഞ്ഞു ശരിയാമണ്ണം ഗ്രഹിക്കുക, അനന്യഭാവത്തെ ഗ്രഹിക്കണം. അന്യഭാവം വരരുത്, ആത്മാവിനെ മറ്റൊരു വസ്തുവായി ഒരിക്കലും ധരിക്കരുത്. സ്വസ്വരൂപത്തിൽ തന്നെ അതിനെ ഗ്രഹിച്ച് പരിഗ്രഹ്യ ഉപാധായ അതിനെ സ്വീകരിച്ചിട്ട് സ്വസ്വരൂപമായി തന്നെ അവനെ മനസ്സിലാക്കിയിട്ട് അവനെ മനസ്സിലാക്കിയിട്ട് മറക്കുക കഴിഞ്ഞു. മരണധർമ്മ മരണസ്വഭാവം ഉള്ളവൻ മർത്യൻ, മർത്യൻ എന്നൊരു ശബ്ദത്തിന്റെ വ്യാഖ്യാനമാണ് മരണധർമ്മ, മരണം ധർമ്മമായിട്ടുള്ളവൻ, മരിക്കുന്ന സ്വഭാവത്തോടുകൂടിയാണ് അങ്ങനെയുള്ള മനുഷ്യൻ. ഈ ആത്മാവിന് ഗുരുവിൽ നിന്നും ആത്മഭാവത്തിൽ ഗ്രഹിച്ചിട്ട് അത് പറയുന്നത് ധർമ്മിയും, എന്റെ വ്യാഖ്യാനമാണ് ധർമാധനവേദം, ധർമ്മ യുക്തമായിരിക്കുന്ന ആത്മതത്വത്തെ, അല്ലെങ്കിൽ ധർമ്മത്തിലൂടെ പ്രാപിക്കാവുന്ന ആത്മതത്വത്തെ ആണ് ധർമ്മം, ധർമ്മയുക്തമായിരിക്കുന്ന ആത്മതത്വത്തെ. ധർമ്മയുക്തം എന്ന് പറയുന്നത് ധർമ്മം അവനെ പ്രാപിക്കുന്നതിന് ഒരു സാധനയാണ്. ധർമ്മം എന്ന് പറയുന്നത് എല്ലാ നന്മകളെ എടുക്കുക, എല്ലാ നന്മകളും അവനെ പ്രാപിക്കുന്നതിനുള്ള ഉപായമാണ്. ആ തരത്തിൽ ആത്മാവ് ധർമ്മമാണ്, ധർമ്മത്തിലൂടെ എത്തിച്ചേരാവുന്നതാണ്, അത് ധർമ്മയുക്തമാണ്. അങ്ങനെയുള്ള ആത്മാവിനെ പ്രവൃഹ്യ ധർമ്മ്യം പ്രവൃഹ്യ എന്നർത്ഥം പറയുന്നു. ഉദ്യമ്യ അങ്ങനെ ഒന്നുകൂടെ വിശദീകരിക്കുന്നു. പൃഥക്കൃത്യ വേർതിരിച്ച് ആത്മാവിനെ വേർതിരിച്ച് അങ്ങനെ ശരീരാദി ശരീരാദികളിൽ നിന്ന് അങ്ങനെ വേർതിരിച്ചറിയും. സൂര്യശരീരം സൂക്ഷ്മശരീരം കാരണശരീരം ഇതിൽ നിന്ന് തന്നെ ആത്മാവിനെ വേർതിരിച്ച് ധരിക്കണം എന്നാണ്. അനാദിയായ വാസന കൊണ്ട് മനുഷ്യന് ശരീരത്തിൽ ആത്മബുദ്ധി ഉറച്ചിരിക്കുകയാണ്. താൻ എന്ന് ചിന്തിച്ചാൽ ശരീരത്തിലെ ബോധം ഉറക്കത്തുള്ളൂ. ആ ശരീരത്തിൽ അതിനെ മാറ്റിയെടുക്കണം, പൃഥക്കരിക്കണം, വേർതിരിക്കണം. അങ്ങനെ വേർതിരിച്ച് മനനത്തിലൂടെ അതിനെ വേർതിരിച്ച് പണം സൂക്ഷ്മം വേർതിരിച്ചറിയണം. പക്ഷെ വേർതിരിക്കാൻ ഈ ശരീരം പോലെ അത് സ്ഥൂലമല്ല. അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു അണുവാണ്, അത് സൂക്ഷ്മമാണ്. അണു എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം സൂക്ഷ്മമാണ്. അണം സൂക്ഷ്മം, അത് സൂക്ഷ്മമാണ്. ഏതത് ആത്മാനം ധർമ്മ്യം അണു ഏതത്. ഈ ആത്മാവിനെ പ്രാപ്യ ശരീരത്തിൽ നിന്നും വേർതിരിച്ച് അതിസൂക്ഷ്മമായിരിക്കുന്ന ഈ ആത്മതത്വത്തെ പ്രാപിച്ച് എന്താണ് അതിന്റെ ഫലം? സമർത്ഥ്യ ആ മനുഷ്യൻ എങ്ങനെ വിദ്വാൻ അറിയുന്നവൻ, ഈ ആത്മാവിനെ അറിയുന്നവൻ. ആത്മജ്ഞാനത്തിന്റെ ഫലം പറയുകയാണ്. മോദതയെ ആനന്ദിക്കുന്നു, മോദനീയം ആനന്ദിക്കേണ്ട വിഷയം മോദനീയം. ഏതിലാണോ ആനന്ദിക്കുന്നത് മോദനീയമായിരിക്കുന്ന മോദത്തിന് വിഷയമായിരിക്കുന്ന ഹർഷണീയം ആനന്ദത്തിന് വിഷയമായിരിക്കുന്ന ആത്മാനം ലബ്ധ ആത്മാവിനെ നേടിയവൻ ആനന്ദിക്കുന്നു. അതാണ് എന്റെ പ്രയോജനം. ദുഃഖ നിവൃത്തിയും ആനന്ദപ്രാപ്തി ആത്മജ്ഞാനത്തിന്റെ ഫലമായി പറയുന്നതാണ്. ദുഃഖനിവൃത്തി ദുഃഖനിവൃത്തി എന്ന് പറയുന്നത് മാത്രം പറയുന്നതാണ്. ദുഃഖനിവൃത്തി ജഡമായ വസ്തുക്കളിൽ ദുഃഖനിവൃത്തിയുണ്ട്. ചൈതന്യമില്ലാത്ത ചൈതന്യശൂന്യമായ വസ്തു അതിനും ദുഃഖനിവൃത്തിയുണ്ട്. അവിടെ ദുഃഖമില്ല, പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. മോക്ഷം എന്ന് പറയുന്നത് കേവലം ദുഃഖനിവൃത്തിയായാണ്. അത് ഒരു കല്ലിന്റെ അവസ്ഥയായിരിക്കും, അവിടെയും ദുഃഖമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രയോജനമില്ല. മോക്ഷത്തെ എന്താണ് പറയുന്നത്? മോദനീയമാണ്, ആനന്ദിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ സത്യത്തിട്ട് ആനന്ദം ആത്മാവിന് ആനന്ദസ്വരൂപം എന്ന് പറയും. ആനന്ദസ്വരൂപമാണ് മോദനീയം ആത്മാനം ലബ്ധ ആത്മാവിനെ നേടിയവൻ ആനന്ദിക്കുന്നു. ദുഃഖസ്പർശമില്ലാത്ത ആനന്ദം, ദുഃഖലേശം പോലുമില്ലാത്ത ആനന്ദമാണത്, ആനന്ദിക്കുന്നു എന്നത്. തദേത ഏവം വിധം ബ്രഹ്മ, അങ്ങനെയുള്ള ബ്രഹ്മ, ഈ പറഞ്ഞ തരത്തിലുള്ള ആനന്ദസ്വരൂപമായ ബ്രഹ്മ, വിദ്വാൻമാർ ആനന്ദിക്കുന്നതായ ബ്രഹ്മ, ബ്രഹ്മസത്മഭവനം, ബ്രഹ്മഭവനം, അങ്ങനെയുള്ള ആ ബ്രഹ്മഭവനം. ബ്രഹ്മത്തെ ഒരു ഭവനത്തോട് ഭൂമിച്ച് പറയുകയാണ്. ആ ബ്രഹ്മമാകുന്ന ആ ഭവനം നചികേതസം ത്വാം പ്രതി അനയോ നചികേതസേ നിന്നെ സംബന്ധിച്ച് അപാവൃതദ്വാരം അതിന്റെ വാതിൽ തുറന്നിരിക്കുകയാണ്. വിവൃതമായിരിക്കുന്നു, തുറന്നിരിക്കുന്നു, അപാവൃതമായിരിക്കുന്നു, അതാണ് വിവൃതം, തുറന്നിരിക്കുന്നു. ആ ബ്രഹ്മഭവനത്തിലേക്ക് നിനക്ക് അനായാസമായി പ്രവേശിക്കാം. അതിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു. അഭിമുഖീഭൂതം നിനക്ക് അഭിമുഖമായിരിക്കും, നിനക്ക് നേരെ മുന്നിലാണ് ആ ബ്രഹ്മഭവനം. അതിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു മഞ്ഞി എന്ന് പറഞ്ഞാൽ എന്താണ്? മോക്ഷാർത്ഥം ത്വം മഞ്ഞി, ത്വം നിന്നെ മോക്ഷാർത്ഥം, മോക്ഷാർത്ഥം മോക്ഷത്തിനർത്ഥനാണെന്ന് ഞാൻ കരുതുന്നു. അഭിപ്രായം മുക്തിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും തികഞ്ഞവനാണ് നചികേതസ് എന്നിവിടെ യമദേവൻ പറയുകയാണ്. നീ ഈ ആത്മതത്വത്തെ വേർതിരിച്ചറിഞ്ഞ് ശരീരാദികളിൽ നിന്നെല്ലാം വേർതിരിച്ചറിഞ്ഞ് മോക്ഷത്തെ പ്രാപിക്കും. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. നീ മോക്ഷാർത്ഥനാണ് എന്ന് പറയുന്നു. അവിടെ മോക്ഷത്തിന്റെ സ്വരൂപം എന്താണ്? മോക്ഷത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ആനന്ദപ്രാപ്തിയാണ്. അതാണ് അവിടെ പറഞ്ഞത്. അല്ലെങ്കിൽ മോക്ഷത്തിന് വേണ്ടി ആരും പരിശ്രമിക്കത്തില്ല. അപ്പൊ അത് ആനന്ദസ്വരൂപമായതുകൊണ്ടാണ് പരിശ്രമിക്കുന്നത്. നിരതിശയമായ ആനന്ദം പ്രാപ്തി എന്നാണ്. ലൗകികമായ ആനന്ദത്തിൽ നിന്നും അതിനുള്ള വ്യത്യാസം എന്താണ്? മോദനീയം, ആനന്ദിക്കത്തക്കത്, ബാക്കിയുള്ളതൊന്നും ആനന്ദിക്കത്തക്കത്. എന്തുകൊണ്ട്? അവിടെയെല്ലാം പരിച്ഛിന്നമായ ആനന്ദമാണ്, നിരുപാധികമായ ആനന്ദമാണ്, ആനന്ദ സ്വരൂപമാണ്. അവിടെ ആനന്ദം, മോക്ഷത്തിന്റെ ആനന്ദത്തെ കുറിച്ച് പറയുന്നതാണ്. സാധാരണ ആനന്ദമെല്ലാം ത്രിപുടി രൂപത്തിലുള്ള ആനന്ദമാണ്. മോക്ഷത്തിൽ ത്രിപുടി രൂപത്തിലുള്ള ആനന്ദമാണ്. അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തു അറിവ്, ഇതിനാണ് ത്രിപുടി എന്ന് പറയുന്നത്. ആനന്ദിക്കുന്നവൻ ആനന്ദിക്കുന്ന വിഷയം ആനന്ദം, ഇതാണ് ത്രിപുടി രൂപത്തിലുള്ള ആനന്ദം. അത്തരം ആനന്ദം ആണ് ലൗകിക ആനന്ദങ്ങളല്ല. മോക്ഷം, മോക്ഷസ്വരൂപമായിരിക്കുന്ന ആനന്ദം അത്തരത്തിലുള്ളതാണ്. അത് ത്രിപുടി രൂപത്തിലുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് സാധാരണ അദ്വൈതത്തിൽ, അദ്വൈതത്തിന്റെ ഈ ആനന്ദ അനുഭവത്തെ കുറിച്ച് ദ്വൈതികളും മറ്റും വിമർശിക്കും. അത് പറയും ആനന്ദം ത്രിപുടി രൂപത്തിലുള്ള ആനന്ദം, അത്തരം ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ദ്വൈതത്തിന്റെ നേട്ടം. ഈശ്വരനെ അന്യനാണ്, ഈശ്വരന്റെ സാമീപ്യത്തിൽ, ഈശ്വരന്റെ സമീപത്തിലും ഈശ്വരന്റെ ആനന്ദത്തെ അനുഭവിക്കാം. അത് അവിടെ അദ്വൈത ഭാവത്തിലെ ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയൂ എന്നാണ് ദ്വൈതികൾ പറയുന്നത്. അങ്ങനെ അദ്വൈതികളുടെ അഭിപ്രായം എന്താണ്? ദ്വൈത രൂപത്തിലുള്ള ആനന്ദാനുഭവം നല്ലത് തന്നെയാണ്, പക്ഷെ അത് ലൗകിക ആനന്ദങ്ങളെ സംബന്ധിച്ച് അവിടെ ത്രിപുടിയുടെ ആവശ്യമുള്ളൂ. ലൗകികമായ ആനന്ദങ്ങൾ അനുഭവിക്കുന്നതിന് ത്രിപുടി ആവശ്യമാണ്. ആനന്ദിക്കുന്നവൻ വേണം, ആനന്ദിക്കുന്ന വിഷയം വേണം, ആനന്ദിക്കുക എന്നൊരു പ്രക്രിയ അവിടെ വേണം. അത് വിഷയാനന്ദത്തെ സംബന്ധിച്ച, ആത്മാനന്ദത്തെ സംബന്ധിച്ചിടത്തോളം അത് ആനന്ദ സ്വരൂപമാണ്. ആനന്ദിക്കുന്നവനിൽ നിന്ന് അന്യമല്ല. അതുകൊണ്ട് ത്രിപുടി രൂപത്തിലല്ലാതെയും ആനന്ദ അനുഭവം ഉണ്ടാകും. ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ ആനന്ദിക്കുന്ന വിഷയവും ആനന്ദിക്കുന്നവനും, ആനന്ദം എന്ന് പറയുന്ന പ്രക്രിയ അത് വേറെയല്ല, അത് ഒന്നാണ്. അതുകൊണ്ട് ആത്മാനന്ദത്തെ സംബന്ധിച്ചിടത്തോളം ത്രിപുടിയുടെ ആവശ്യമില്ല. ഈ ത്രിപുടിയുടെ സഹായമില്ലാതെ എങ്ങനെ ആനന്ദം അനുഭവവേദ്യമാകും എന്ന് പറയുന്നത്, വിഷയാനന്ദങ്ങളിൽ മുഴുകിയിരിക്കുന്നവർക്ക് അത് മനസ്സിലാകത്തില്ല. കാരണം വിഷയാനന്ദം എന്ന് പറയുമ്പോൾ അത് ത്രിപുടിയുടെ സഹായത്തോടു കൂടി മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ആത്മാനന്ദം അത് ത്രിപുടിരഹിതമാണ്. അത് വിഷയാനന്ദത്തിൽ മുഴുകുന്ന ഒരാളിന് ഒരിക്കലും ആത്മാനന്ദത്തെ അനുഭവവേദ്യമാക്കാൻ പറ്റത്തില്ല. ഇതും അനുഭവവേദ്യമാണ്, പക്ഷെ അവിടെ ത്രിപുടിയുടെ ആവശ്യമില്ല എന്ന്. അല്ലാതെ തന്നെ അത് അനുഭവവേദ്യമാവും. അത് കേവലമായ അനുഭവത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് അത് യുക്തിയിലൂടെ അതിന് സമാധാനം കണ്ടെത്താൻ പറ്റത്തില്ല. അതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഒരനുഭവം യുക്തിയിലൂടെ വിശദീകരിക്കാൻ കഴിയത്തില്ല. ലൗകികമായ അനുഭവങ്ങൾക്ക് പോലും യുക്തിയിൽ വിശദീകരണമില്ല. അപ്പോൾ ആത്മാനുഭവത്തെ സംബന്ധിച്ചിടത്തോളം യുക്തിയിലൂടെ, കാരണം യുക്തിയിലൂടെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നീട് അന്വേഷണത്തിന്റെയും കണ്ടെത്തലിന്റെയും ആവശ്യമില്ല. കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു. യുക്തിയിലൂടെ അതിന് അനുഭവം വരെ യുക്തി വരെ യുക്തിയിലൂടെ എത്തിച്ചേരാൻ കഴിയത്തില്ല. ത്രിപുടി രൂപത്തിലുള്ള ആനന്ദമാണെങ്കിൽ നമുക്ക് യുക്തിയിലൂടെ അതിനെ മനസ്സിലാക്കാം. പക്ഷെ സ്വരൂപാനന്ദം അത് അനുഭവവേദ്യമാണ്. അവിടെ യുക്തിയില്ല, അവിടെ ത്രിപുടിയില്ല. അങ്ങനെ അല്ലാതെയും ആനന്ദത്തെ അനുഭവിക്കാം എന്നാണ്. അതുകൊണ്ട് ചിലത് പറയും, അതായത് വേറെ രീതി പറയുന്നതാണ്, പഞ്ചസാര പഞ്ചസാരയായി മാറിയേ പറ്റില്ല, മറിച്ച് പഞ്ചസാര അനുഭവിച്ചുകൊണ്ടിരിക്കും എന്ന് സാറിന് പറയാറുണ്ടല്ലോ. അദ്വൈതത്തിന്, അദ്വൈതി ഈ വർണ്ണിക്കുന്ന ഈ ആനന്ദത്തിന് അത് അനുഭവവേദ്യമല്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. ദ്വൈതികൾ പറയുന്നത് പഞ്ചസാരയാകുന്നതിലെന്നുള്ളത് പഞ്ചസാര അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ പഞ്ചസാര അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവന് പഞ്ചസാര ആകുന്നതിന്റെ മാതിരിയും മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്നാണ് യുക്തിയിൽ പറയുന്നത്. പഞ്ചസാര എന്ന് പറയുന്നത് മധുരമാണ്, അത് ജഡമായ വസ്തുവായതുകൊണ്ട് അവിടെ സംവേദനമില്ല. പക്ഷെ ഇവിടെ എന്താണ്? ചൈതന്യമാണ്, പക്ഷെ ജഡമാണ്. പഞ്ചസാരയ്ക്ക് സ്വയം മധുരം അറിയാൻ പറ്റത്തില്ല, ശരിയാണ്. എന്തുകൊണ്ട്? ജഡമായ ഒരു വസ്തുവായതുകൊണ്ട് അതിനൊരു ചൈതന്യത്തിനെ അറിയാൻ പറ്റും. പക്ഷെ ആ ചൈതന്യം തന്നെ സ്വയം പഞ്ചസാരയാണെങ്കിൽ അതിനെ അറിയുന്നതിന് മറ്റൊരു ചൈതന്യത്തിന്റെ ആവശ്യമില്ല. അതാണ് സ്വയം പ്രകാശമെന്ന് പറയാം. അപ്പോ ഈ സ്വയം ആ ചൈതന്യം, ആ പഞ്ചസാര സ്വയം ചൈതന്യ സ്വരൂപമാകണമെങ്കിൽ അത് മധുരം തന്നെ ആയിരിക്കും. കാരണം അതിൽ രണ്ടാമതൊന്നുമില്ലെന്ന്, ദുഃഖസ്പർശമില്ല. അപ്പോൾ മധുരം തന്നെ ആയിരിക്കും. അത് ധീരബുദ്ധിയുള്ളവൻ അറിയാൻ പറ്റത്തില്ല എന്നത്. അവനെപ്പോഴും ആ പഞ്ചസാരയിൽ നിന്നും മാറി നിന്ന് പഞ്ചസാര അനുഭവിക്കും. ഈശ്വരനിൽ നിന്നും മാറി നിന്ന് ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നവനാണ്. അപ്പൊ അവനൊരിക്കലും ഈശ്വരന്റെ അസ്വരൂപത്തെ അറിയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ പഞ്ചസാര അസ്വരൂപത്തെ അവനൊരിക്കലും അറിയാൻ പറ്റത്തില്ല. അവനെ ത്രിപുടി രൂപത്തിൽ അറിയാൻ പറ്റും. അവന്റെ അറിവ് എന്ന് പറയുന്നത് തികച്ചും അപൂർണമായി എന്നാണ് അദ്വൈതി പറയുന്നത്. ആ പഞ്ചസാര അത് ചൈതന്യ സ്വരൂപമാണ് എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ ആ പഞ്ചസാരയിൽ പഞ്ചസാര അല്ലാതിനും മറ്റൊന്നും കാണത്തില്ല. അത് ആനന്ദ സ്വരൂപമായിരിക്കും. ആ ആനന്ദ അനുഭവം ഈ ത്രിപുടി രൂപത്തിൽ അവനെ അറിയാൻ ശ്രമിക്കുന്നവരെ ഒരിക്കലും ഉണ്ടാകത്തില്ല. യുക്തിയിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ സംഭവിക്കും? അത് സ്വാനുഭവത്തിലൂടെ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ എന്നാണ് അദ്വൈതി പറയുന്നത്. അനുഭവാവസാന അനുഭവത്തിൽ അത് അവസാനിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും യുക്തികളും ഇല്ല. അതുകൊണ്ട് പഞ്ചസാരയിൽ നിന്ന് മാറിയിരുന്ന പഞ്ചസാര അനുഭവിക്കുന്നതാണ് ശ്രേഷ്ഠം എന്ന് പറയുന്നത് തികച്ചും ലൗകിക ബുദ്ധി അനുസരിച്ചിട്ടാണ്. ഈശ്വരന്റെ സ്വരൂപത്തെ പോലും മനസ്സിലാക്കാത്ത പഞ്ചസാര പോലെ ജഡമായ ഒരു വസ്തുവാണ് ഈശ്വരൻ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അത് അതിന് വെറും ലൗകിക ബുദ്ധിയാണ് അതിനെ പ്രേരിപ്പിക്കുന്നത്. ത്രിപുടി രൂപത്തിലുള്ള ബുദ്ധി ഈശ്വരനെ വെറും ഒരു പഞ്ചസാര ഘട്ടം പോലെ ജഡമായ ഒരു വസ്തുവായി കാണാമെന്ന് പറഞ്ഞാൽ എന്താണ്? അത് തികച്ചും ലൗകികമായൊരു ബുദ്ധിയാണ്. ആ ലൗകികമായ ബുദ്ധി എന്നുകൊണ്ട് ഈ മഹത്തായ തത്വത്തെ അതിന്റെ യാഥാർത്ഥ്യത്തിൽ പൂർണ്ണതയിൽ അതിന്റെ വാസ്തവ സ്വരൂപത്തിൽ അറിയാൻ കഴിയത്തില്ല. അതിനെക്കുറിച്ച് ഊഹിക്കാനും സാധ്യമല്ല. അതിനെക്കുറിച്ച് പറയുന്ന യുക്തികളും അപൂർണമാണ് എന്നാണ് അദ്വൈതി പറയുന്നത്. ഈശ്വരൻ എന്റെ സാക്ഷാതായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് എങ്ങനെ? ആ പഞ്ചസാര ഘട്ടം ആ സ്വയം പഞ്ചസാര അറിയുന്നത് പോലെയാണ്. അതിൽ മാറി നിന്ന് അവൻ അറിയുന്ന പോലെയല്ല. എന്തുകൊണ്ട്? ഇത് വെറും ജഡമായൊരു പഞ്ചസാരയല്ല, മറിച്ചത് ചൈതന്യ സ്വരൂപമാണ്. ആ ചൈതന്യ സ്വരൂപത്തിൽ ഉള്ള അതിന്റെ സാക്ഷാത്കാരം അത് ഒരു ദ്വൈതബുദ്ധിയുള്ള ഒരാൾക്ക് ഒരിക്കലും സങ്കല്പിക്കാനേ സാധ്യമല്ല എന്നാണ് ദേവി പറയുന്നത്. അതുകൊണ്ടത് മോദനീയം, ആനന്ദിക്കേണ്ടതായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ആനന്ദങ്ങളും അതിന്റെ ഒരു ലേശ പ്രകടമാക്കുന്നതാണ്, അതിന്റെ പൂർണ്ണതയെ മറ്റൊന്നും തന്നെ പ്രകടമാക്കുന്നില്ല എന്നാണ് അദ്വൈതിയുടെ നിലപാട്. അതുകൊണ്ട് അദ്വൈതവും അവിടെ ആനന്ദ അനുഭൂതി നിഷേധിക്കുന്നില്ല. അത് സ്വരൂപാനുഭവം അല്ലെങ്കിൽ സാക്ഷാത് അപരോക്ഷാനുഭൂതി എന്ന് ഞാൻ പറയുന്നു. അതിന് ദ്വൈതത്തിന്റെ സ്പർശം പോലും തികഞ്ഞ ദ്വൈതവാസനയുള്ളവരാണ്. ഈശ്വരനോട് അന്യഭാവം ഇല്ലാത്ത ഒരാളാണ്. ഒരിക്കലും ഇതിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. യുക്തിയിലൂടെയും ഗ്രഹിക്കാൻ പറ്റത്തില്ല. അനുഭവത്തിന്റെ കാര്യം വളരെ വിദൂരമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഒഴിച്ചാൽ ആരാണോ ഗുരുവിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും ഇതിന്റെ വാസ്തവ സ്വരൂപത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് അങ്ങനെയുള്ള നിരുപാധികമായ ആനന്ദാനുഭവം അത് മനസ്സിലാക്കാൻ പറ്റും. അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? അത് അനുഭവാതീതമാണെന്ന് വെച്ചാൽ ലൗകികമായ കാൽപ്പനികമായ ത്രിപുടി രൂപത്തിലുള്ള എല്ലാ അനുഭവത്തിനും അതീതമാണ് എന്നുള്ളത് ചിത്ത് ആനന്ദം ഈ പറയുന്ന മൂന്ന്. ഒരു വ്യാവഹാരികാവസ്ഥ അല്ലെങ്കിൽ ലൗകികാവസ്ഥയിൽ ഇതിനെ മൂന്നിനെയും അറിയുന്നതിനാണ് ത്രിപുടിയുടെ ആവശ്യം. പാരമാർത്ഥികമായി ഉള്ള സത്ത് ചിത്ത് ആനന്ദം ഇതിന്റെ സാക്ഷാത്കാരത്തിൽ അവിടെ ത്രിപുടിയുടെ ആവശ്യം ഇല്ല. അത് സാക്ഷാത്കാര സ്വരൂപമാണ്, അത് ആനന്ദ സ്വരൂപമാണ് അവിടെ ത്രിപുടിയുടെ ആവശ്യം. ഇപ്പോൾ ത്രിപുടിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ ചിന്തിക്കുന്ന ഒരാളിന് അദ്വൈതം അസംഭവമാണ് എന്ന് തോന്നിപ്പോവും. അത് ദ്വൈതവാസന പ്രബലമായിരിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഗുരുവിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും അദ്വൈത തത്വത്തെ ഗ്രഹിക്കാത്തതുകൊണ്ടാണ്. ശ്രവണ മനനങ്ങൾ ശരിയായ രീതിയിൽ ധരിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഈശ്വരനെ അനുഭവിക്കുന്നത് ത്രിപുടിയിലൂടെയാണ് എന്ന് ദ്വൈതബുദ്ധിയിൽ കൽപ്പിക്കുന്നത് തികച്ചും ഭാഗികമായ അപൂർണമായ ഈശ്വരാനുഭവത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ് എന്നാണ് അദ്വൈതിയുടെ അഭിപ്രായം. ഈശ്വരാനുഭവത്തിന് ത്രിപുടിയുടെ ആവശ്യമില്ല. ഈശ്വരൻ ആനന്ദ സ്വരൂപനാണെങ്കിൽ ത്രിപുടി കൂടാതെ തന്നെ ആ ഈശ്വരനെ അനുഭവിക്കാൻ കഴിയും, ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിയും എന്നാണ്. അതുകൊണ്ട് നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അനുഭവ അവസാനത്വമാണ്, ഇതെല്ലാം അവസാനിക്കുന്ന അനുഭവത്തിലാണ്. അപ്പോൾ അതിന് ശ്രദ്ധ മുഖ്യമാണ്. ആ ശ്രദ്ധയോടുകൂടി ആ സാധന മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് അതിന്റെ അനുഭവം ഉണ്ടാവും എന്നാണ് ആചാര്യന്മാരുടെ മതം. ഇവിടെ ആദ്യം തന്നെ യമദേവൻ പറയുന്നത് നജീവേസ് പറയുന്നത് ആ ശ്രദ്ധയെ കുറിച്ചാണ്. അങ്ങനെയൊന്ന് സംഭവിക്കും എന്നുള്ള ദൃഢമായ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളിനെ സംബന്ധിച്ച് അത് സംഭവിച്ചു തന്നെ തീരും എന്നാണ് പറയുന്നത്. നജീവേസിനോട് പറയുന്നത് വിവൃതം മഞ്ഞി ആത്മഭവനത്തിലേക്കുള്ള നിന്റെ മാർഗം അടുത്തിരിക്കുകയാണ് എന്ന് പറയുന്നതാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ നജികേസ് പറയുന്ന മറുപടിയാണ് അടുത്തത്. ഇതിന്റെ അർത്ഥം മർത്യഹ മനുഷ്യൻ ഏതത് ശ്രുത്വ, ഏതത് ഈ ആത്മതത്വത്തെ ശ്രുത്വ, ഗുരുവിൽ നിന്നും ശ്രവിച്ചത്. സംപരിഗ്രഹ്യ, ശരിക്കതിനെ മനനം ചെയ്തിട്ട്. ധർമ്മ്യം, ധർമ്മത്തിലൂടെ പ്രാപിക്കാവുന്നതും ണം സൂക്ഷ്മവും ആത്മതത്വത്തെ പ്രഗ്രഹിക്കുക, ശരീരാദികളിൽ നിന്നും വേർതിരിച്ച് അതിനെ നിത്യാസനത്തെ ശ്രദ്ധിക്കുക. ശ്രുത്വ എന്ന് പറയുന്ന ശ്രവണം, സംപരിഗ്രഹിയ മനനം, പ്രഗ്രഹ്യ നിത്യാസനം, മൂന്ന് കാര്യത്തെ ശ്രദ്ധിക്കുക. എന്നിട്ട് ആപ്യ, ഇതിനെ സാക്ഷാത്കരിച്ച്, ഏതം ആപ്യ, ഇതിനെ സാക്ഷാത്കരിച്ചിട്ട്. അപ്പൊ അതിൽ ശ്രവണം, മനനം, നിധിധ്യാസനം, സാക്ഷാത്കാരം, ഇത്തരം കാര്യങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ശ്രുത്വ, ശ്രവിച്ചിട്ട്, സംപരിഗ്രഹ്യം, മനനം ചെയ്തിട്ട്, പ്രബ്രഹ്യം, നിധ്യാസനം അനുഷ്ഠിച്ച്, ആപ്യ, ഇതിനെ സാക്ഷാത്കരിച്ചിട്ട്, സമോദതയെ അങ്ങനെ ആനന്ദിക്കുന്നു. മോദനീയം ആനന്ദിക്കേണ്ടതായതിനെ നേരിട്ട്. നചികേതസം, നചികേതസിനെ നിവൃതം സം ബ്രഹ്മഭവനം, ബ്രഹ്മഭവനത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടവനാണ് മഞ്ഞെ ഞാൻ കരുതുന്നു. ഇത് കേട്ടു കഴിഞ്ഞിട്ട് നചികേതസിന്റെ മറുപടിയാണ് നടത്താം മന്ത്രം. അന്യത്ര ധർമ്മ, അന്യത്രാധർമ്മ, അന്യത്ര അസ്മാ കൃതാകൃത, അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച യത് തത് പശ്യസി തത് വദ. അന്യത്ര ധർമ്മ, അന്യത്ര അധർമ്മ, അന്യത്ര അസ്മാത് കൃതാകൃതാത്, അന്യത്ര ഭൂതാത് ച ഭവ്യാത് ച യത് തത് പശ്യസി തത് വദ. അന്യത്ര ധർമാത്, അന്യത്ര ധർമാത്, അന്യത്ര അസ്മാത് കർത്താ കർത്താത്, അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച യത്തത് പശ്യസി തത് വദ. ഏതത് ശ്രുത്വ നചികേത പുനരഹ, ഏതത് ശ്രുത്വ, ഇത് കേട്ടിട്ട് നചികേത, നചികേതസ് പുനഃ, വീണ്ടും ആഹ പറയുന്നു. യദ്യഹം യോഗ്യ, ഞാൻ യോഗ്യനാണ്, യതിയെങ്കിൽ. പ്രസന്ന അസി ഭവാൻ, അങ്ങ് എന്നിൽ പ്രസന്നനുമാണെങ്കിൽ. പ്രസന്ന അസി ഭവാൻ, അങ്ങ് എന്നിൽ പ്രസന്നനുമാണ്, ഞാൻ യോഗ്യനുമാണ്, എന്റെ അധികാര യോഗ്യതയിൽ അങ്ങ് സന്തുഷ്ടനാണ്. ഞാൻ അനധികാരിയാണെന്ന് അങ്ങ് മനസ്സിലാക്കി അങ്ങ് സന്തുഷ്ടനാണ് എങ്കിൽ, മാം പ്രതി, എന്നോട് ഉപദേശിക്കൂ എന്നാണ് പറയുന്നത്. അതായത് ഇതിവിടെ സൂചിപ്പിക്കുന്ന എന്താണ്? ആത്മവിദ്യ ഉപദേശിക്കുന്നതിന് ഇവിടെ പ്രധാനം ശിഷ്യന്റെ യോഗ്യതയാണ്. ശിഷ്യന്റെ യോഗ്യതയാണ് പ്രധാനം. ശിഷ്യൻ യോഗ്യനാണെന്ന് ഗുരുവിന് ശരിക്കും ബോധ്യപ്പെട്ടാലേ ശരിയായ രീതിയിൽ ആത്മതത്വത്തെ ഉപദേശിക്കത്തുള്ളൂ എന്നാണ്. ശിഷ്യൻ ഗുരു യോഗ്യനാണോ എനിക്ക് ഉപദേശിക്കാൻ എന്നന്വേഷിക്കുന്നതിന് വേണ്ടി ഗുരുവിനെ സംബന്ധിച്ച് ശിഷ്യൻ ഇതിന് യോഗ്യനാണോ എന്നാണ് അന്വേഷിക്കേണ്ടത്. വാസ്തവത്തിൽ ഗുരു യോഗ്യനാണോ എന്ന് ശിഷ്യൻ അന്വേഷിച്ചിട്ട് വിശേഷിച്ച കാര്യമൊന്നുമില്ല. കാരണം ഗുരു യോഗ്യനാണെങ്കിലും ശിഷ്യൻ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, ശിഷ്യൻ യോഗ്യനല്ലെങ്കിൽ. അപ്പം വളരെ അന്വേഷിച്ച് യോഗ്യനായ ഒരു ഗുരുവിനെ കണ്ടെത്തിയാലും ശിഷ്യൻ യോഗ്യനല്ലെങ്കിൽ അതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനമൊന്നുമില്ല. സാമാന്യമായ പ്രയോജനം ഉണ്ടത് എല്ലാവർക്കും ഉള്ളതെന്ന് പറയും. ശിഷ്യന് വിശേഷിച്ച് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണമെങ്കിൽ ശിഷ്യൻ യോഗ്യനായിരിക്കും. അപ്പൊ ശിഷ്യൻ യോഗ്യനായാൽ ഗുരു ആ ശിഷ്യനിൽ സന്തുഷ്ടനായി, യോഗ്യതയിൽ സന്തുഷ്ടനായി. യോഗ്യതയിൽ ഗുരുവിന്റെ സന്തുഷ്ട എന്താണ്? ഈ ശിഷ്യന് ഈ വിദ്യ ഉപദേശിച്ചു കഴിഞ്ഞാൽ അത് ഫലത്തെ ചെയ്യും എന്നുള്ളതിലുള്ള സന്തോഷം, അതാണ് ഗുരുവിന്റെ ശിഷ്യനുള്ള സന്തോഷം. കാരണം ആ വിദ്യ ഫലപ്രദമാവും. ഫലപ്രദമാവണമെങ്കിൽ അത് യോഗ്യമായ പാത്രത്തിൽ അത് മുഖ്യമായ ഫലത്തെ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് യോഗ്യമായ ഒരു പാത്രം ലഭ്യമായി ഈ ഇവിടെ വിദ്യ അതിന്റെ ഫലത്തെ ചെയ്യും എന്ന് കാണുന്നതിനുള്ള ഗുരുവിന്റെ സന്തോഷം എന്നാണ്. അങ്ങനെയുള്ള ആ സന്തോഷം അപ്പോ നിത്യതൃപ്തനായിരിക്കുന്ന ഗുരുവിന് ശിഷ്യനെ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് എന്താ സന്തോഷം എന്ന് ചോദിക്കും. അങ്ങനെ പ്രത്യേകിച്ചൊരു സന്തോഷം ഉണ്ടാകും. കാരണം ഗുരുവിനെ സംബന്ധിച്ചുകൊണ്ട് എന്താണ് ഈ വിദ്യാ പാരമ്പര്യത്തെ നിലനിർത്തുക? ആത്മവിദ്യ. അനാദിയായ ഗുരു പാരമ്പര്യത്തിൽ നിന്നും അനാദിയായി അത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആത്മവിദ്യ എന്നത്. അപ്പൊ ആത്മവിദ്യയെ സംരക്ഷിക്കേണ്ടതും നിലനിർത്തേണ്ടതും ഗുരുവിന്റെ കടമയാണ്. പറഞ്ഞില്ല മുക്തനായിരുന്നെങ്കിലും യാമ്യം എന്ന് പറയുന്ന ഒരു സ്ഥാനം അത് കർത്തവ്യമായിരിക്കുന്നു എന്നാണ് യമദേവനോട്. മുക്തനാണ്, ഗുരുക്കന്മാർ കൃതകൃത്യന്മാരാണ്. കൃതകൃത്യന്മാരെന്ന് പറയും കൃത്യങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞവരാണ്. അവർ കടമകളിൽ ഇല്ല എങ്കിലും ആത്മവിദ്യയെ സംബന്ധിച്ചും മറ്റും അവർക്കും ഉണ്ട് കർത്തവ്യങ്ങൾ, കടമകൾ പ്രാരബ്ധരൂപത്തിലുണ്ട്. അങ്ങനെ പ്രാരബ്ധരൂപത്തിലുള്ള ഗുരുവിന്റെ ഒരു കർത്തവ്യമാണ് ഈ ആത്മവിദ്യ പാരമ്പര്യത്തെ നിലനിർത്തേണ്ടത്. ഇത് ഇനിയും അനന്തജീവന്മാരെ സംസാര ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതാണ്. അപ്പൊ ആ വിദ്യാ സമ്പ്രദായ രക്ഷ എന്നുള്ളത് അതിനുവേണ്ടിട്ട് എന്ത് ചെയ്യുന്നു? ഒരു യോഗ്യനായ ശിഷ്യനെ കാണുമ്പോൾ ഗുരുവിന് സന്തോഷമുണ്ടാവും. കാരണം ഈ വിദ്യാ പാരമ്പര്യത്തെ നിലനിർത്താൻ കഴിയുന്നതിന്റെ സന്തോഷം, അങ്ങനെ പ്രസന്നനാകുന്നു. ഇവിടെ വിദ്യ ഫലം ചെയ്യുന്നു എന്ന് കണ്ടിട്ട് ഇവിടെ ശിഷ്യനും ഇപ്പൊ നജീവിതത്ത് യമസദനത്തിലേക്ക് പോയി മരണശേഷം എന്താണ് എന്നെല്ലാം ചോദിച്ചു. അത് കേൾക്കുമ്പോൾ സാധാരണ എന്താണ് നജീവിതത്തില് അജ്ഞനാണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയാൻ വയ്യാത്ത ഒരാളാണ്. അങ്ങനെയല്ല, കാരണം ശരിയായ ആത്മാനാത്മവിവേകവും മറ്റുമുള്ള ഒരാളാണ്. എന്തുകൊണ്ട്? കാരണം സാധനചതുഷ്ടയ സമ്പത്തി, സാധനചതുഷ്ടയ സമ്പന്ന. ആ സമ്പത്തി എന്ന് പറയുന്നത് ഒന്ന് മാത്രമായിട്ട് ഒരാളുണ്ടാവത്തില്ല, ഒന്നിനോട് ചേർന്ന് മറ്റൊന്നിരിക്കത്തുള്ളൂ. അപ്പൊ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രദ്ധ എന്ന് പറയുന്നത്, ശ്രദ്ധ സമാധാനം. ആ ശ്രദ്ധ എന്ന് പറയുന്നത് പൂർണ്ണമായും നവീകരിച്ച് കാണുന്നുണ്ട്. ശ്രദ്ധ പൂർണ്ണമായി കാണുന്നത് തീർച്ചയായും മറ്റൊന്നുണ്ടായത് സാധന ചതുഷ്ടയ സമ്പന്നനായ ഒരു മുമുക്ഷുവാണ് നജീകേസ്. അതുകൊണ്ടാണ് ത്രിശ്രദ്ധാവ ആയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ കുറിച്ച് അയാൾ അജ്ഞനല്ല, അയാൾ ആത്മജ്ഞനാണ്. ഒരു മുമുക്ഷുവും വലിയൊരാളും മുക്തനാണ്. അപ്പൊ നജീകേസിനെ എല്ലാം അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ എല്ലാം അറിഞ്ഞിട്ട് പിന്നെ എന്തിനു ചോദിക്കണം? അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാലും അത് അതെന്തോ ഒരു ചെറിയ ന്യൂനതയുണ്ട്, അതിന്റെ സാക്ഷാത്കാരത്തിലുള്ള ഒരു ചെറിയ തടസ്സം. ബ്രഹ്മസദനം വിവൃതമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാം അവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അപൂർണതയും എന്തോ ഒരു പോരായ്മ. അതിനു വേണ്ടിയിട്ട് സുഖ ബ്രഹ്മർഷി ജനക മഹാരാജാവിന്റെ അടുത്ത് പോയി എന്നും മറ്റും പറയുന്ന കഥകളുണ്ട്. അതുപോലെ അജ്ഞനായിട്ടല്ല പോകുന്നു, ജ്ഞാനിയായിട്ട് തന്നെ പോകുന്നു. അപ്പൊ അതെന്തിനു വേണ്ടി പിന്നെ എന്ത് ചെയ്യുന്നു? പറയുന്നു അവിടെയും സമ്പ്രദായം ഒക്കെ അംഗീകരിക്കുക, ഗുരു ശിഷ്യ സമ്പ്രദായത്തെ അംഗീകരിക്കുക. അതിനു വേണ്ടിയിട്ട് ആ വിദ്യയെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഈ സമ്പ്രദായ രക്ഷ അതിനു വേണ്ടിയിട്ടാകാം ഗുരുവിൽ നിന്നൊന്ന് ഗ്രഹിക്കുന്നുവെന്ന് വരുത്താൻ വേണ്ടി ലോകമര്യാദയ്ക്ക് വേണ്ടിയിട്ട് സമ്പ്രദായത്തിന്റെ ആ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ കൂടെ ഗുരുവിനെ പ്രാപിക്കുക. വാസ്തവത്തിൽ ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള അറിവ് ഉണ്ടായിരുന്നിട്ട് അറിഞ്ഞ കാര്യം ഇങ്ങനെ ചോദിക്കുകയാണ്. പലപ്പോഴും ആത്മവിദ്യയെക്കുറിച്ച് പറയുന്ന പ്രകടനത്തിലല്ല, ഒരു ശിഷ്യ സംവാദ രൂപത്തിൽ പറയുന്നിടത്തല്ല ശിഷ്യൻ അറിഞ്ഞ കാര്യത്തെയാണ് വീണ്ടും ചോദിക്കുന്നത്. അറിയാത്ത ഒരു കാര്യം ചോദിക്കുകയല്ല, വീണ്ടും അതിൽ അവശേഷിക്കുന്ന സംശയ വിവരങ്ങളെല്ലാം മാറ്റുന്നതിന് വേണ്ടി. അതുപോലെ ഇവിടെ നജീവേസും അറിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് എന്താണ് ആത്മതത്വം എന്ന് അടുത്ത് ചോദിക്കുന്നത്. എന്താണ് അന്യത്ര ധർമ്മാത്, ധർമ്മത്തിനപ്പുറമുള്ളത് ശാസ്ത്രീയാത് ധർമാനുഷ്ഠാന, ശാസ്ത്രീയമായ ധർമാനുഷ്ഠാനം. ശാസ്ത്രീയമായ ധർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മം, ശാസ്ത്രീയമായ കർമ്മം എന്ന് പറയുമ്പോൾ വേദം, വേദത്തെ അനുകൂലിക്കുന്ന സ്മൃതികൾ, അതിലെല്ലാം വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ, അങ്ങനെയുള്ള കർമാനുഷ്ഠാനങ്ങളിൽ നിന്നും തദ്ഫലാത്, അതിന്റെ ഫലങ്ങളിൽ നിന്നും, ഇപ്പൊ യാഗാദി കർമ്മങ്ങൾ അതിന്റെ ഫലം ദുർഗാദികൾ, തത്കാരക അതിന്റെ കാരകങ്ങൾ, അതായത് ആ യാഗാദികൾ നിറവേറ്റുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതാണ് കാരകങ്ങൾ, പ്രവൃത്തിക്ക് ഉപകരിക്കുന്നവ, അതാണ് കാരകങ്ങൾ. അതിൽ നിന്നെല്ലാം പൃഥക്ഭൂതം, അതിൽ നിന്നെല്ലാം വേറിട്ടിരിക്കുന്നത്, അതിൽ നിന്നെല്ലാം അന്യമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആത്മതത്വമായി ശാസ്ത്രീയമായ കർമ്മങ്ങൾ, അകർമാനുഷ്ഠാനങ്ങളുടെ ഫലങ്ങൾ, ആ കർമാനുഷ്ഠാനത്തിന് ഉപകരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം അന്യമായിരിക്കുന്ന എന്തോ അതിനോട് പറയുന്നു. അപ്പൊ ഇതിൽ നിന്നെല്ലാം അന്യമായിരിക്കുന്ന ഒന്നും അതിനെ നജീവേസിനറിയാം. ആത്മാനാത്മവിവേകം ഉള്ള ഒരു വ്യക്തിക്ക് അത് മനസ്സിലാകും, നജീവേസിനും അറിയാം. തഥ അതുപോലെ അന്യത്ര അധർമ്മ, അധർമ്മത്തിൽ നിന്നും വിഹിത അകരണരൂപ, വിഹിതമായത് വേദത്തിൽ വിധിച്ചത് അകരണം ചെയ്യാതിരിക്കുന്ന അധർമ്മം, ആ രൂപത്തിലുള്ള പാപത്തിൽ നിന്ന്. തഥ അതുപോലെ ഇവിടെ ധർമ്മം എന്ന് പറഞ്ഞാൽ വിധിച്ചത് അനുഷ്ഠിക്കുന്നതും, അധർമ്മം എന്ന് പറഞ്ഞാൽ വിധിച്ചത് അനുഷ്ഠിക്കാതിരിക്കുന്നു. പാപ വിഹിത അകർമ്മം എന്ന് പറയുന്നത് എന്താണ്? ലൗകികമായ കർമ്മങ്ങൾ ചെയ്തു ചെയ്യുക, അതാണ് വിഹിത അകർമ്മം. അവിടെ വിഹിതമായ കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, ശാസ്ത്രീയമായ കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണ്. നിഷിദ്ധമായ കർമ്മങ്ങൾ ചെയ്യുന്നവരെ കുറിച്ചുകൂടെ പരാമർശിക്കുന്നേയില്ല, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആത്മതത്വത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ദുരാചാരി നാവിരത്തോ ദുശ്ചരിത അടുത്ത് പറയും. ദുരാചാരിയെ സംബന്ധിച്ചിടത്തോളം ആത്മ എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല. അങ്ങനെ അല്ലാത്ത ഒരു കൂട്ടരുണ്ട്, ദുരാചാരങ്ങളെ നിഷിദ്ധമായ അറിഞ്ഞുകൊണ്ട് അനുഷ്ഠിക്കുന്നില്ല, വിഹിതമായതും ചെയ്യുന്നില്ല, പിന്നെ സഹജമായ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്നു. വിഹിത അകരണമാണ്, വിധിച്ചൊന്നും ചെയ്യുന്നില്ല, അറിഞ്ഞുകൊണ്ട് ഭാഗം അനുഷ്ഠിക്കുന്നില്ല. മൃഗങ്ങളെ മറ്റും പോലെ ജീവിക്കുന്നു, അതായത് പാപബുദ്ധിയോടുകൂടി ഒരു പാപവും ചെയ്യുന്നില്ല. ശാസ്ത്രീയമായ ബോധമുള്ളതാണ്, ധർമാധർമ്മ ബോധമുള്ള മനുഷ്യന് പാപം ചെയ്യുമ്പോൾ പാപബോധം വരും, ചെയ്യുന്നത് പാപമാണെന്നുള്ള ബോധം വരും. പാപബോധത്തോടു കൂടി ചെയ്യുന്നു, അവൻ ആ പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഏത് തെറ്റിയില്ലാതെ അവന്റെ മനസ്സിൽ വരുന്നത് തെറ്റാണ്, തെറ്റിനെ കുറിച്ച് ഒരു തവണ അറിഞ്ഞിരിക്കില്ല. തെറ്റ് ചെയ്യുന്നത് ചിലപ്പോ വാസനാഫലം കൊണ്ടോ സാഹചര്യം കൊണ്ട് സമ്മർദ്ദം കൊണ്ടോ ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ മനസ്സിലൂടെ തന്നെ തെറ്റിനെ കുറിച്ചുള്ള ബോധം വരും, പാപബോധം വരും. ആ പാപബോധത്തോടു കൂടി തെറ്റ് ചെയ്യുന്നത് അതാണ് നിഷിദ്ധ ആചരണം എന്ന് പറയുന്നത്. നിഷിദ്ധമായി ആചരിക്കുന്നു അവന് പാപഫലമാണ്. വിഹിതാകരണം എന്ന് പറയുന്ന അവനെയാണ്, അങ്ങനെ പാപബോധമില്ല, അവൻ ചെയ്യുന്നു, അത് മൃഗം ചെയ്യുന്നു, അതിന് സാമൂഹ്യ നീതിയില്ല. അപ്പൊ അതിന് സഹജമായ വാസന കൊണ്ട് അത് ചെയ്യുന്ന പ്രവൃത്തികളെ സംബന്ധിച്ച് അതിന് പാപബോധമില്ല. സാധാരണ മനുഷ്യനും ഏറെ അങ്ങനെയാണ്, പാപബോധമില്ലാതെ അവൻ പ്രവർത്തിക്കുന്നു, തെറ്റേത് ശരി ഏത് എന്നറിയാതെ അവൻ പലതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിഹിതാകരണം അതുകൊണ്ടും ഉണ്ട് പാപം, അങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു പാപമുണ്ട്. അങ്ങനെയുള്ള പാപത്തിൽ നിന്നും ലൗകികമായ കർമ്മങ്ങൾ മാത്രം ചെയ്ത് കഴിയുന്ന അതിൻ്റെതായ പാപം, അതിന്റെ പാപമായിട്ടാണ് വീണ്ടും അവന് ജന്മം ഉണ്ടാകും. പാപമില്ലാതെ വരുന്നില്ല, ആ ചെയ്യുന്ന പാപത്തിന്റെ ഫലമായി അവന് വീണ്ടും ജന്മം ഉണ്ടാകും. അങ്ങനെയുള്ള പാപത്തിൽ നിന്നും